2021 ഫെബ്രുവരി 1 തിങ്കളാഴ്ച കേരള കൗമുദി ഇ പേപ്പറിന്റെ 22 പേജിൽ നിന്നും സെൻട്രൽ ജയിലിലെ അയ്യോപാവം കൊടുത്തത് 8 പണി ജയിൽ ചാടിയ രാജേഷ് ഒളിവിൽ തന്നെ. തിരുവനന്തപുരം നെട്ടുകാൽത്തേരിയിലെ തുറന്ന ജയിലിൽ നിന്ന് ക്രിസ്മസ് തലേന്ന് രക്ഷപ്പെട്ട പീഡനക്കൊലക്കേസ് പ്രതി കാട്ടാക്കട വീരണക്കാവ് സ്വദേശി രാജേഷ് കുമാർ. ജയിൽ ജീവനക്കാർക്ക് അയ്യോപാവം. സഹതടവുകാരനും മറ്റൊരു കൊലക്കേസ് പ്രതിയുമായ ശ്രീനിവാസനൊപ്പം തുറന്ന ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട രാജേഷ് കുമാറിനെ കണ്ടെത്താൻ പോലീസ് ഇപ്പോൾ തമിഴ്നാട്ടിൽ നെട്ടോട്ടത്തിലാണ്. കൂട്ടാളിയായ ശ്രീനിവാസിനെ ദിവസങ്ങൾക്ക് മുൻപ് മധുരയിൽ നിന്ന് പിടികൂടിയെങ്കിൽ രാജേഷ് കുമാർ എവിടെയെന്ന ചോദ്യത്തിന് ഇനിയും ഉത്തരമില്ല. പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്ന കേസിൽ 25 തടവിന് ശിക്ഷിക്കപ്പെട്ട് ജയിലിലായ രാജേഷ് കുമാറിന് രക്ഷപ്പെടാൻ പഴുതൂരുക്കിയതിൽ ജയിൽ ജീവനക്കാർക്കെതിരെ ആരോപണമായി ഇരയുടെ കുടുംബം രംഗത്തെത്തിയതിനെതിരെയാണ് ജയിലിനുള്ളിൽ രാജേഷ് കുമാർ പഞ്ചഭാവമായിരുന്നുവെന്ന വിശദീകരണമായി അധികൃതർ രംഗത്തെത്തിയത്. പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ റിമാൻഡിലായ രാജേഷ് കുമാർ 1 റിമാൻഡും 7 ശിക്ഷയും ഉൾപ്പെടെ 8 തിരുവനന്തപുരം സെൻട്രൽ ജയിലിൽ കഴിഞ്ഞത്. ഇക്കാലയളവിൽ ആശുപത്രി ആവശ്യങ്ങൾ ഉൾപ്പെടെയുള്ള അത്യാവശ്യങ്ങൾക്കല്ലാതെ പുറംലോകം കണ്ടിട്ടില്ലാത്ത രാജേഷ് ജീവനക്കാരോടും സഹതടവുകാരോടും സൗമ്യമായാണ് പെരുമാറിയിരുന്നത്. തടവറയിലും ജോലിസ്ഥലത്തും ഒന്നും മോശം അനുഭവങ്ങളില്ലാത്തതിനാണ് ജയിൽ ജീവനക്കാരുടെ ഗുഡ് ബുക്കിൽ രാജേഷിന്റെ ഇടം നേടിയത്. സഹായിക്കാനെത്തിയ പെൺകുട്ടിയെ ഇഞ്ചിഞ്ചായി കൊന്നു. നെമ്പായത്ത് 10 ക്ലാസ് വിദ്യാർത്ഥിയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ജീവപര്യന്തം ശിക്ഷിക്കപ്പെട്ട രാജേഷ് കുമാറും പാലക്കാട് ഗർഭിണിയെ കൊലപ്പെടുത്തിയ ശ്രീനിവാസനുമാണ് കഴിഞ്ഞ 23 ജയിൽ ചാടിയത്. 2012 മാർച്ചിൽ കേരളത്തെ ഞെട്ടിച്ച കൊലക്കേസിലെ പ്രതിയാണ് കാട്ടാക്കട സ്വദേശി രാജേഷ്. 10 ക്ലാസ്സുകാരിയാണ് കൊല്ലപ്പെട്ടത്. ഓട്ടത്തിനിടെ രാജേഷിന്റെ ഓട്ടോറിക്ഷയുടെ മുന്നിലെ വീൽ റോഡുവക്കിലെ കുഴിയിൽ വീണു. SSLC പരീക്ഷയ്ക്ക് ദിവസങ്ങൾക്ക് മുൻപ് വേറ്റിനാട്ടെ വീട്ടിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്ന 10 ക്ലാസ്സുകാരിയും പരിസരത്തെ ചില കുട്ടികളും ഓട്ടോ പൊക്കുന്നതിന് രാജേഷിനെ സഹായിച്ചു. തുടർന്ന് വീട്ടിൽ പെൺകുട്ടി ഒറ്റയ്ക്കാണെന്ന് മനസ്സിലാക്കി പ്രതി സ്ക്രൂ ഡ്രൈവർ വാങ്ങാനെന്ന വ്യാജേനെ വീട്ടിൽ കയറി പിടിപ്പിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു. കുട്ടിയുടെ കഴുത്തിലുണ്ടായിരുന്ന സ്വർണമാല ഊരിയെടുത്ത ശേഷം അടുത്തുള്ള സ്വകാര്യ ബാങ്കിൽ വ്യാജപേരിൽ പണയം വെച്ച് കാശ് കൈക്കലാക്കുകയും ചെയ്തുവെന്നാണ് കേസ്. സംഭവം നടന്ന 3 അന്വേഷണ സംഘം കുറ്റപത്രം സമർപ്പിച്ചു. വിചാരണ കോടതി വധശിക്ഷയായിരുന്നു വിധിച്ചത്. പിന്നീട് ഹൈക്കോടതി ഇരട്ട ജീവപര്യന്തമായി ഇളവ് ചെയ്തു. തുറന്ന ജയിലിലെത്തിയത് ഇങ്ങനെ. 15 ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയതിന് 2.5 നീണ്ട തടവ് ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട രാജേഷ് രക്ഷപ്പെട്ട സംഭവത്തിൽ ജയിൽ ജീവനക്കാർ സംശയനിലയിലാണ്. കനത്ത സുരക്ഷയ്ക്കുള്ള സെൻട്രൽ ജയിലിൽ നിന്ന് വീടിന് സമീപത്തെ തുറന്ന ജയിലിലേക്ക് രാജേഷിനെയും കൊടും ക്രിമിനലായ ശ്രീനിവാസിനെയും മാറ്റാനും അവിടെ നിന്ന് രക്ഷപ്പെടാനും ജയിൽ ജീവനക്കാർ പഴുതൂർക്കിയെന്നും ആക്ഷേപമുണ്ട്. എന്നാൽ ലോക്ഡൌൺ കാലത്ത് തുറന്ന ജയിലിൽ നിന്ന് പരോൾ തടവുകാരികൾ ഉൾപ്പെടെയുള്ളവരെ സ്പെഷ്യൽ പരോളിൽ വിട്ടപ്പോഴാണ് രാജേഷും ശ്രീനിവാസും ഉൾപ്പെടെ 30 ശിക്ഷാപ്രതികളെ നെടുകാൽത്തേരിയിലേക്ക് മാറ്റിയത്. 560 വരുന്ന ഓപ്പൺ ജയിലിലെ വളർത്തുമൃഗങ്ങളെ പരിപാലിക്കാൻ കൃഷികാര്യങ്ങൾ നോക്കാനും മിനിമം 75 ആവശ്യപ്പെട്ടെടുത്താണ് ഇവരുൾപ്പെടെ കഷ്ടിച്ച് 30 അവിടേക്ക് അയച്ചത്. സെൻട്രൽ ജയിലിൽ നിന്ന് വ്യത്യസ്തമായ ഇവിടത്തെ അന്തരീക്ഷമാണ് ജയിൽ ചട്ടത്തെക്കുറിച്ച് ചിന്തിക്കാൻ ഇരുവരെയും പ്രേരിപ്പിച്ചത്. കാൽനൂറ്റാണ്ടോളം നീളുന്ന ശിക്ഷാകാലയളവിൽ 7 പിന്നിട്ടെങ്കിലും 1.5 നീളുന്ന തടവറവാസത്തെ പറ്റിയുള്ള അലട്ടലാണ് ഒരിക്കലും പിടിക്കപ്പെടാത്ത വിധം ജയിൽ ചാടാനുള്ള അവസരമായി ഇരുവരും ഇതിനെ കണ്ടത്. ആഴ്ചകളോളം നീണ്ട ആലോചനകൾക്കൊടുവിൽ മുമ്പ് പലതവണ ജയിലിൽ കിടന്നിട്ടുള്ള സുഹൃത്തിന്റെ സഹായത്തോടെ അമ്മ മുഖാന്തരം പണവും വസ്ത്രങ്ങളും തരപ്പെടുത്തിയ രാജേഷ് അന്യസംസ്ഥാനങ്ങളിൽ ജോലി ചെയ്ത് പരിചയമുള്ള ശ്രീനിവാസനെയും കൂട്ടി രക്ഷപ്പെടുകയായിരുന്നു. ജോലി കഴിഞ്ഞ് ജയിലിനുള്ളിലേക്ക് മടങ്ങുന്നതിന് പകരം സുഹൃത്ത് എത്തിച്ചു കൊടുത്ത വസ്ത്രങ്ങളണിഞ്ഞ് ബസ്സിൽ കയറി തമ്പാനൂരെത്തിയ ഇരുവരും അവിടെ നിന്ന് രാത്രി തന്നെ കളിയിക്കാവിള വഴി മധുരയിലെത്തി. മധുരയിലും പരിസരത്തും പല ദിവസങ്ങളായി ദിവസങ്ങളോളം കറങ്ങി. ഇതിനിടെയാണ് നെയ്യാർ ഡാം പോലീസ് ശ്രീനിവാസിനെ മധുരയിൽ നിന്ന് പൊക്കിയത്. പിടിയിലായെങ്കിലും മധുരയിലെത്തിയ ശേഷം രാജേഷ് കുമാറിനെ പറ്റി തനിക്ക് യാതൊരു അറിവുമില്ലെന്നാണ് ശ്രീനിവാസൻ പോലീസിനോട് വെളിപ്പെടുത്തിയത്. അറസ്റ്റിലായ ശ്രീനിവാസിനെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തെങ്കിലും കോടതി നിരീക്ഷണ കേന്ദ്രത്തിലായതിനാൽ ഇയാളെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസിനോ ജയിൽ വകുപ്പ് ഉദ്യോഗസ്ഥർക്കോ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. ക്വാറന്റൈൻ കാലാവധി കഴിഞ്ഞാലുടൻ ശ്രീനിവാസിനെ വിശദമായി ചോദ്യം ചെയ്യാനാണ് പദ്ധതി. രാജേഷിനെ വീണ്ടും ലുക്ക് ഔട്ട്. തമിഴ്നാട്ടിലുള്ള തൈ കരുതുന്ന രാജേഷിനെ കണ്ടെത്താൻ തമിഴ് ഇംഗ്ലീഷ് പത്രങ്ങളും സമൂഹ മാധ്യമങ്ങളിലും പോലീസ് വീണ്ടും ലുക്ക് ഔട്ട് നോട്ടീസ് പ്രസിദ്ധീകരിച്ചു. നെയ്യാർ ഡാം പോലീസിന്റെ തിരുവനന്തപുരം സെൻട്രൽ ജയിൽ, നെട്ടുകാൽത്തേരി തുറന്ന ജയിൽ എന്നിവിടങ്ങളിൽ ഫോൺ നമ്പറുകൾ സഹിതം തമിഴിലും മലയാളത്തിലുമാണ് ലുക്ക് ഔട്ട്. തമിഴ്നാട്ടിൽ മലയാളികളുള്ള സ്ഥലങ്ങളിലെല്ലാം ലുക്കൌട്ട് പ്രചരിപ്പിക്കാനും പോലീസ് ശ്രമിക്കുന്നുണ്ട്. രാജേഷിനെ ഉടൻ പിടികൂടാൻ കഴിയുമെന്നാണ് നെയ്യാർ ഡാം പോലീസിന്റെ പ്രതീക്ഷ. അന്വേഷിച്ചിട്ടും നടപടിയില്ല. രാജേഷ് കുമാറും ശ്രീനിവാസനും രക്ഷപ്പെട്ട സംഭവത്തിൽ ജയിൽ ജീവനക്കാർക്കെതിരെ നടപടിയില്ല. ഇരുവരെയും നെട്ടുകാൽത്തേരിയിലേക്ക് മാറ്റിയതിലും രക്ഷപ്പെടാനിടയായതിലും അന്വേഷണം നടത്തിയെങ്കിലും ജയിൽ ജീവനക്കാരുടെ ഭാഗത്ത് കുറ്റകരമായ അനാസ്ഥയില്ലെന്നാണ് ജയിൽ സൂപ്രണ്ടുമാരുടെ കണ്ടെത്തൽ. അതിനാൽ നടപടി ആവശ്യമില്ലെന്ന നിലപാടിലാണ് ജയിൽ വകുപ്പ്. അതേസമയം സെൻട്രൽ ജയിലിൽ തിരിച്ചെത്തിയ ഇതുവരെയും ശിക്ഷാകാലാവധി തീരും വരെ പുറംലോകം കാണിക്കേണ്ടെന്നാണ് ജയിൽ വകുപ്പിന്റെ തീരുമാനം.